2024 നവംബർ 10 ഞായറാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. മേക്ക് അമേരിക്ക ഗ്രേറ്റ് എഗെയിൻ, ട്രംപിന് വോട്ട് കൊടുത്ത പാട്ട്. ഡോക്ടർ എം ജയപ്രകാശ് എഴുതുന്നു, എലക്ഷനുകളിലെ വിധിയെഴുത്തിനെ കുറിച്ച് ബിൽ ക്ലിന്റന്റെ രാഷ്ട്രീയകാര്യ ഉപദേഷ്ടാവായിരുന്ന ജെയിംസ് കാർവെൽ 1992 നടത്തിയ പ്രസിദ്ധമായൊരു നിരീക്ഷണമുണ്ട്. തിരഞ്ഞെടുപ്പുകളിൽ വിഷയമാകുന്ന പല വലിയ സംഗതികളെ കുറിച്ചൊക്കെ പണ്ഡിതരും വിശകലനക്കാരും പറയാറുണ്ട്, ജനങ്ങളെ അന്തിമമായി സ്വാധീനിക്കുന്ന ഘടകം തങ്ങളുടെ സാമ്പത്തിക അവസ്ഥയും അവയിൽ വരാൻ പോകുന്ന സാധ്യതകളും ആണെന്നായിരുന്നു ആ നിഗമനം. അതുതന്നെയാണ് ഇപ്പോഴത്തെ അമേരിക്കൻ വിധിയെഴുത്തിലും സംഭവിച്ചിരിക്കുന്നത്. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് മുൻപ് നടന്ന അഭിപ്രായ വോട്ടെടുപ്പുകളിൽ രണ്ട് മുഖ്യ സ്ഥാനാർത്ഥികളുടെ സാധ്യതകൾ മാറിമറിഞ്ഞുകൊണ്ടിരുന്നെങ്കിലും സാമ്പത്തികമായ പ്രശ്നങ്ങളാണ് തങ്ങളുടെ പ്രധാന ഉത്കണ്ഠ എന്ന കാര്യത്തിൽ മാറ്റമില്ലാതെ തന്നെ തുടർന്നിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. കഴിഞ്ഞ 50 വർഷത്തിനിടെ അമേരിക്കയിൽ രൂപപ്പെട്ടു വന്ന സാമ്പത്തിക വികസന ഗാഥ എന്നത് ഒരേ സമയം നാടകീയവും അതേ അവസരത്തിൽ നല്ലൊരു വിഭാഗത്തിന് അസ്വസ്ഥജനകമായ രീതിയിലും ആയിരുന്നു. അമേരിക്ക ലോകത്തെ ഒന്നാം നമ്പർ സാമ്പത്തിക അഭിവൃദ്ധി ഉള്ള ഇടമായി മാറിയെങ്കിലും രാജ്യത്തിന്റെ സ്വപ്നങ്ങളെ ജ്വലിപ്പിച്ചു നിർത്തിയിരുന്ന വ്യവസായ മേഖലയെ ഉൽപ്പന്ന നിർമ്മാണ രംഗം പതുക്കെ പതുക്കെ ശിഥിലമായി. അവയൊക്കെ അന്യരാജ്യങ്ങളിലേക്ക് ഒഴുകിപ്പോയതോടെ ധാരാളം തൊഴിലവസരങ്ങൾ അപ്രത്യക്ഷമായി. കുടിയേറ്റത്തിന്റെ കുരുക്കുകൾ, ഫാക്ടറികളുടെ ഹബ്ബുകളും ഉൽപ്പന്ന നിർമ്മാണ മേഖലകൾ, ഹൃദയത്തുടുപ്പുകളുമായ വിസ്കോസിൻ, മിഷ്ഗൺ, പെൻസിൽവാനിയ തുടങ്ങിയ സ്റ്റേറ്റുകൾ തുരുമ്പ് ബെൽറ്റുകൾ എന്നറിയപ്പെടാൻ തുടങ്ങി. തങ്ങളുടെ തൊഴിൽരാഹിത്യത്തിന് മറ്റ് ജീവിത പ്രയാസങ്ങൾക്കും പ്രധാന കാരണം അന്യരാജ്യക്കാരുടെ വൻതോതിലുള്ള കുടിയേറ്റവും വിദേശ നിന്നുള്ള ഇറക്കുമതിയുടെ സ്വതന്ത്ര പ്രവാഹവും ആണെന്ന ചിന്ത അവിടുത്തുകാരിൽ, പ്രത്യേകിച്ച് സാധാരണക്കാരിൽ ദൃഢമായി. ഇതിനിടയിലാണ് കഴിഞ്ഞ 4 വർഷത്തെ ബൈഡൻ ഭരണത്തിൽ കീഴിൽ ജീവിത അവസ്ഥകൾ കുറെ കൂടി മോശമാകുന്ന സ്ഥിതി വന്നു ചേർന്നത്. 4 വർഷം മുൻപ് പലചരക്ക്, ഗൃഹോപകരണങ്ങൾ, വൈദ്യുതി പോലുള്ള സൌകര്യങ്ങൾ, ഇൻഷുറൻസ് തുടങ്ങിയുള്ള സേവനങ്ങൾ എന്നിവയുടെ ചെലവ് 10% മുതൽ 40% വരെ ഉയർന്നു. പെട്രോളിയം വിലവർദ്ധനവ് ഇതിലും ഉയരത്തിലായിരുന്നു. ബൈഡൻ ഭരണത്തിന്റെ ആദ്യ 3 വർഷം അനധികൃത കുടിയേറ്റക്കാരുടെ എണ്ണത്തിൽ വൻ കുതിച്ചുചാട്ടം ഉണ്ടായി. സാധാരണക്കാരുടെ ജീവിതം മോശമായ സാഹചര്യത്തിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ പലരും കമലാ ഹാരിസിനെ കണ്ടത് ബൈഡൻ ഭരണത്തിന്റെ തുടർച്ചക്കാരിയായിട്ടായിരുന്നു. തുടർച്ചയല്ല തിരുത്ത്. കമല മുഖ്യമായും ഊന്നൽ നൽകിയത് ഈ തെരഞ്ഞെടുപ്പിനെ ട്രംപിനെതിരായുള്ള ഒരു റഫറൻഡം ആക്കി മാറ്റാനാണ്. ജീവ സാധാരണ പ്രശ്നങ്ങൾ അവർ ഒരു വിപ്ലവവും സ്ഥിരത ഇല്ലാത്തതുമായ നിലപാടുകളാണ് സ്വീകരിച്ചത്. അതേസമയം ട്രംപിന്റെ ഇലക്ഷൻ പ്രചാരണത്തിൽ ഒരിക്കലും ചാഞ്ചാട്ടമുണ്ടായില്ല. പ്രശ്നങ്ങൾ കൃത്യമായി അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു അത്. ഒന്നാമതായി അദ്ദേഹത്തിന്റെ ക്യാമ്പ് ഊന്നിപ്പറഞ്ഞ വസ്തുത അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ താറുമാറായിരിക്കുന്നു എന്നതാണ്. അതിന് പ്രധാന കാരണം ഉൽപ്പന്ന നിർമ്മാണ മേഖലയുടെ തകർച്ചയാണ്. ഇതിന് വഴിവെച്ചത് രാജ്യത്തെ ഉയർന്ന നികുതികളും പുറത്തു നിന്നുള്ള ഉൽപ്പന്നങ്ങൾ മേലുള്ള താഴ്ന്ന തീരുവകളുമാണ്. രണ്ടാമത്തെ കാര്യം, രാജ്യത്തിനകത്തേക്കുള്ള കുടിയേറ്റം, പ്രത്യേകിച്ച് അനധികൃത കടന്നുകയറ്റം രാജ്യത്തുള്ളവരുടെ തൊഴിലവസരങ്ങൾക്കും സാമൂഹ്യ ചട്ടക്കൂടിനും ഭീഷണിയാകുന്നു എന്നതാണ്. മൂന്നാമതായി അന്യരാജ്യങ്ങൾ മേലുള്ള ചിലവേറിയ സാഹസങ്ങൾ അമേരിക്കയ്ക്ക് വൻ നഷ്ടം വരുത്തുന്നതിനാൽ അവയിൽ നിന്ന് പിന്മാറേണ്ടിയിരിക്കുന്നു. ഇത്തരം പ്രശ്നങ്ങളുള്ള പരിഹാര മാർഗങ്ങളുടെ അജണ്ടയും അദ്ദേഹത്തിന്റെ ക്യാമ്പ് ഊന്നി പറഞ്ഞിരുന്നു. ഒന്ന്, പുറം രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങൾ മേൽ 10% മുതൽ 20% വരെ ഇറക്കുമതി ചുങ്കം ചുമത്തും. ചൈനയുടെ ഉൽപ്പന്നങ്ങൾ മേൽ 60% ചുങ്കം. ചൈനയുടെ വിവിധ മേഖലകളിലുള്ള വേലിയേറ്റങ്ങളെ ചെറുക്കുന്നതിന് ഊന്നൽ നൽകും. ഡോളറിന്റെ ലോക കറൻസി പട്ടത്തിനെതിരെ പ്രവർത്തിക്കുന്നവരുടെ മേൽ ചുങ്കം 100%. 200 ലക്ഷം വരുന്ന നിയമവിരുദ്ധ കുടിയേറ്റക്കാരിൽ 10 മുതൽ 20 ലക്ഷം പേരെ ഓരോ വർഷവും പുറത്താക്കുമെന്നതാണ് രണ്ടാമത്തെ കാര്യം. 3, എല്ലാത്തരം നികുതികളും വെട്ടിക്കുറിച്ച് രാജ്യത്തെ ഉൽപാദന പ്രവർത്തനങ്ങൾക്ക് ഊർജം പകരും. ഇങ്ങനെ അമേരിക്കയാണ് പ്രഥമമെന്നും ബാക്കിയെല്ലാം പിന്നീടെന്നും എന്റെ അമേരിക്കയെ വീണ്ടും മഹത്തായ അമേരിക്ക ആക്കുമെന്നുമുള്ള തിരഞ്ഞെടുപ്പ് ഗാനമാണ് ട്രംപ് പാടിയത്. അമേരിക്കയിലെ സാധാരണക്കാർ കേൾക്കാൻ കൊതിച്ച പാട്ടായിരുന്നു അത്. പാട്ടുകാരന്റെ ചേഷ്ടകളും പെരുമാറ്റ രീതികളും അവർക്ക് പ്രശ്നമേ ആയില്ല. നല്ല പാട്ടിനാണ് അവർ വോട്ട് ചെയ്തിരിക്കുന്നത്.